2021 ഡിസംബർ 22 ബുധനാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. കൊല വിളിച്ച് അക്രമികൾ, ഭയപ്പാടിൽ ജനം. പ്രത്യേക ലേഖകൻ എം എച്ച് വിഷ്ണു എഴുതുന്നു, കൊലയ്ക്ക് കൊല എന്ന മട്ടിൽ നാട്ടിൽ പ്രതികാര കൊലപാതകങ്ങൾ വർദ്ധിക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്നു നമ്മുടെ പോലീസ്. ആലപ്പുഴയിൽ ആദ്യ കൊലപാതകം ഉണ്ടായി. മണിക്കൂറുകൾക്കകം വരിവരിയായി 6 ബൈക്കുകളിൽ നഗരത്തിലൂടെ ആയുധങ്ങളുമായി എത്തിയ സംഘം രണ്ടാം കൊല നടത്തിയത് പോലീസിന്റെ ഗുരുതര വീഴ്ചയുടെ തെളിവാണ്. മുൻകരുതലും പരിശോധനകളും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു. രണ്ടാമത്തെ കൊലപാതകം നടക്കുമെന്ന് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ലെന്ന ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി വിജയ് സാക്കറയുടെ വാക്കുകൾ പോലീസ് ഇന്റലിജൻസ് ഏകോപനമില്ലായ്മയ്ക്ക് തെളിവാണ്. കുറ്റവാളികളെക്കുറിച്ചും ഗുണ്ടകളെക്കുറിച്ചും കാര്യമായ രഹസ്യാന്വേഷണം നടക്കുന്നതേയില്ല. സാധാരണക്കാർക്ക് 5 ഇന്ദ്രിയങ്ങളാണെങ്കിൽ പോലീസിന് 6 ഇന്ദ്രിയമുണ്ടെന്നാണ് പോലീസ് അക്കാദമികളിൽ പഠിപ്പിക്കുന്നത്. അതാണ് ഇന്റലിജൻസ്. നാഷണൽ പോലീസ് അക്കാദമിയിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരാണ് രഹസ്യാന്വേഷണത്തിന് ഐപിഎസുകാർക്ക് പരിശീലനം നൽകുന്നത്. അങ്ങനെ പരിശീലനം നേടിയ സംസ്ഥാനത്തിന്റെ ആകെ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡിജിപിയാണ്. വിവരമൊന്നും കിട്ടിയില്ലെന്നും പ്രതികാര കൊലപാതകമുണ്ടാകുമെന്ന് ഒരു സൂചനയും ഇല്ലായിരുന്നെന്നും പറഞ്ഞ് സ്വയം അപഹാസ്യനാകുന്നത്. ഇത്ര ചെറിയ സമയത്തിനകം പ്രതികാരമുണ്ടെന്ന് കരുതിയില്ലെന്നും വിവരം കിട്ടിയെങ്കിൽ തടയാനാവുമായിരുന്നുവെന്നും വിജയ് സാക്കറെ പറയുമ്പോൾ പോലീസിന് എന്തോ കുഴപ്പമുണ്ടോയെന്ന് ജനങ്ങൾ സംശയിച്ചു പോകും. പോലീസ് നേതൃത്വത്തിനും സർക്കാരിനും പോലീസിൽ പിടിയയയുന്ന പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഏതെങ്കിലും ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകമുണ്ടായാൽ പോലീസ് സംസ്ഥാനമാകെ ജാഗ്രത പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം സംരക്ഷണമൊരുക്കുകയും ചെയ്യാറുണ്ട്. സോഫ്റ്റ് ടാർഗറ്റുകൾ ക്രിമിനൽ കേസുകളിൽ പ്രതികളല്ലാത്തവരും പ്രശ്നക്കാരല്ലാത്തതുമായ നേതാക്കളായിരിക്കുമെന്നത് പോലീസിംഗിലെ പ്രാഥമിക പാഠമാണ്. അല്ലാത്ത നേതാക്കൾ സ്വയം പ്രതിരോധമൊരുക്കുമെന്നാണ് പോലീസിന്റെ അനുഭവ പാഠം. അതിനാൽ ക്ലീൻ ഇമേജ് ഉള്ള നേതാക്കളെയാവും പോലീസ് കൂടുതൽ സംരക്ഷിക്കുക. ആലപ്പുഴയിൽ SDPIയുടെ സംസ്ഥാന സെക്രട്ടറി കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരമായാണ് OBC മോർച്ചയുടെ സെക്രട്ടറി രഞ്ജിത്തിന്റെ ജീവനെടുത്തത്. ആലപ്പുഴ നഗരത്തിലെ പോലീസ് സ്റ്റേഷൻ അടുത്തുകൂടി ബൈക്കിൽ റാലിയായി എത്തിയവരാണ് രഞ്ജിത്തിന്റെ ജീവനെടുത്തത്. 10 കിലോമീറ്റർ അപ്പുറം രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ നഗരത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നെങ്കിൽ രണ്ടാം കൊല ഒഴിവാക്കാമായിരുന്നു. തീവ്രവാദം അമർച്ച ചെയ്യാനും തീവ്രവാദ സംഘടനകളിൽ ആകൃഷ്ടരാകുന്നവരെ നേരത്തെ കണ്ടെത്താനും പോലീസിന് കേന്ദ്ര ഏജൻസികൾ നൽകിയ സോഫ്റ്റ്വെയറുണ്ട്. സമൂഹമാധ്യമങ്ങളിലെ തീവ്രവാദ ഇടപെടലുകൾ 24 മണിക്കൂറും തിരയുകയാണ് ദൌത്യം. ഇതിനു പുറമെ പോലീസിന് സൈബർ ഡോമും സോഷ്യൽ മീഡിയ വിഭാഗവും ഒക്കെയുണ്ട്. സാമൂഹ്യമാധ്യമങ്ങളിലെ വിവരങ്ങൾ വിശകലനം ചെയ്യുകയാണ് ഇവരുടെയൊക്കെ ദൌത്യം. സമൂഹമാധ്യമങ്ങളിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് കുറ്റകൃത്യങ്ങൾ തടയുമെന്ന DGP അനിൽകാന്തിന്റെ പ്രഖ്യാപനം നടപ്പായെങ്കിൽ ആലപ്പുഴയിലെ ആദ്യ കൊലപാതകത്തിന് ശേഷം സമൂഹമാധ്യമങ്ങളിലെ കൊലവിളി കണ്ടെത്തി ജാഗ്രത കൂട്ടാനും മുൻകരുതലെടുക്കാനും ആവുമായിരുന്നു. എന്നാൽ പേരിനൊരു സൈബർ നിരീക്ഷണമല്ലാതെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും അവ ഫലപ്രദമായി തടയാനും പോലീസ് മിനക്കെടാറില്ല. അറുതിയില്ലാത്ത രാഷ്ട്രീയ കൊലകൾ. പരിഷ്കൃത ജനതയെന്ന് പെരുമയുള്ള നമ്മൾ രാഷ്ട്രീയം കാരണമുള്ള രക്തച്ചൊരിച്ചിലുകളുടെ പേരിൽ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് തലകുനിക്കുന്നു. BBC അടക്കമുള്ള ലോകമാധ്യമങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതക പരമ്പരകൾ വലിയ വാർത്തയാക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തള്ളിപ്പറയുകയും അപലപിക്കുകയും കൊലയാളികളെ പുറത്താക്കുകയും ചെയ്തിട്ടും രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള അരുംകൊലകൾക്ക് അറുതിയില്ല. ഓണമെന്നോ പെരുന്നാളെന്നോ ക്രിസ്മസ് എന്നോ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വൈരികൾക്ക് നേരെ കൊലക്കത്തി ഉയരുന്നു. പ്രതിസ്ഥാനത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുമുണ്ട്. കൊലകൾ തുടരുന്നു, ഇരകൾ മാത്രം മാറുന്നു. രാഷ്ട്രീയ വൈരത്തിന്റെ പേരിലുള്ള അരുംകൊലകൾക്ക് പ്രേരണയാവുന്നത് രാഷ്ട്രീയ സംരക്ഷണമാണ്. രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ സംരക്ഷണമുണ്ടാവുമെന്നും പേടിക്കാനൊന്നുമില്ലെന്നുമാണ് പരക്കെയുള്ള ധാരണ. പ്രതികളെ ഏതുവിധേനയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ രക്ഷിച്ചെടുക്കും. ജയിലിലും VIP പരിഗണന ലഭിക്കും. കുടുംബത്തിനും സംരക്ഷണമുണ്ടാവും. നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷിച്ചെടുക്കുന്നവരെ ജോലിയും സൌകര്യങ്ങളും നൽകി പുനരധിവസിപ്പിക്കുന്നുമുണ്ട്. രക്ഷപ്പെട്ട യഥാർത്ഥ പ്രതികളെ എതിർ പാർട്ടിക്കാർ കൊലപ്പെടുത്തിയ സംഭവങ്ങളും നിരവധി. മുൻപ് പാർട്ടികൾ ഡമ്മി പ്രതികളെ ഇറക്കുമായിരുന്നു. ചോരമണക്കുന്ന കണ്ണൂർ. കണ്ണൂരാണ് രാഷ്ട്രീയ കൊലകളുടെ തലസ്ഥാനം. അരനൂറ്റാണ്ടിനിടെ 225 രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടായി. കണ്ണൂർ പോലീസിന്റെ വിവരാവകാശ രേഖ പ്രകാരം 1984 മുതൽ 2018 മെയ് വരെ 125 രാഷ്ട്രീയ കൊലകൾ. 5 വർഷത്തിനിടെ 14 ജീവനുകളാണ് പൊലിഞ്ഞത്. കൊല്ലപ്പെട്ടതിലേറെയും യുവാക്കൾ. 2 ഇരട്ടക്കൊലകളും ഉണ്ടായി. പെരിയ ഇരട്ടക്കൊലയ്ക്ക് പുറമെ മലബാറിലെ രാഷ്ട്രീയ ബന്ധമുള്ള 7 കൊലക്കേസുകൾ CBI അന്വേഷണത്തിലാണ്. 8 രാഷ്ട്രീയ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് ആവശ്യം ഉയരുന്നുമുണ്ട്. സിബിഐയെ ഒഴിവാക്കാൻ സുപ്രീംകോടതിയിൽ വരെ സർക്കാർ നിയമപോരാട്ടം നടത്തിയിട്ടുണ്ട്. നിയമസഭാരേഖകൾ പ്രകാരം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 28 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായി. ഇതിൽ 15 സിപിഎംഒ ഇടതുപ്രവർത്തകരോ ആണ്. 5 വർഷം 37 രാഷ്ട്രീയ കൊല. 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലം 37 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായെന്നാണ് കണക്ക്. 2016 15, 2017 5, 2018 4, 2019 4, 2020 4, 2021 5 ഇങ്ങനെയാണ് കണക്ക്. ആലപ്പുഴയിലെ SDPI BJP നേതാക്കളുടെ കൊലപാതകത്തിന് പുറമെ ചേർത്തലയിൽ RSS-കാരനും കണ്ണൂരിൽ മുസ്ലിം ലീഗുകാരനും പാലക്കാട്ട് BJP പ്രവർത്തകനും ഇക്കൊല്ലം കൊല ചെയ്യപ്പെട്ടു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 2 DYFI പ്രവർത്തകരും കണ്ണൂരിൽ SDPI-ക്കാരനും കാസർഗോഡ് CPM-കാരനുമാണ് 2020 കൊല്ലപ്പെട്ടത്. തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകനും മലപ്പുറത്ത് ലീഗ് പ്രവർത്തകനും കാസർഗോഡ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ് 2019 കൊല്ലപ്പെട്ടത്. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യു, ന്യൂ മാഹിയിൽ BJP പ്രവർത്തകൻ, മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, പേരാവൂരിൽ BJP പ്രവർത്തകൻ എന്നിവരാണ് 2018 കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് BJP പ്രവർത്തകൻ, കൊല്ലം കടയ്ക്കലിൽ BJP പ്രവർത്തകൻ, ഗുരുവായൂരിൽ BJP പ്രവർത്തകൻ, കണ്ണൂർ ധർമ്മടത്ത് BJP പ്രവർത്തകൻ, പയ്യന്നൂരിൽ BJP പ്രവർത്തകൻ എന്നിവരാണ് 2017 കൊല ചെയ്യപ്പെട്ടത്. കണ്ണൂരിൽ BJP പ്രവർത്തകനും ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകനും, കണ്ണൂരിൽ CPM പ്രവർത്തകനും, തൃശൂരിൽ BJP പ്രവർത്തകനും CPM പ്രവർത്തകനും 2016 കൊല ചെയ്യപ്പെട്ടു. പയ്യന്നൂരിൽ DYFI പ്രവർത്തകൻ, കണ്ണൂരിൽ BJP പ്രവർത്തകൻ, കോഴിക്കോട് റൂറലിൽ 2 ലീഗ് പ്രവർത്തകർ, കോട്ടയത്ത് മുൻ CPM പ്രവർത്തകൻ, കണ്ണൂരിൽ RSS പ്രവർത്തകൻ, കണ്ണൂരിൽ CPM പ്രവർത്തകൻ, കണ്ണൂരിൽ BJP പ്രവർത്തകൻ, പാലക്കാട്ട് BJP പ്രവർത്തകൻ, മലപ്പുറത്ത് CPM പ്രവർത്തകൻ എന്നിവരും 2016 കൊല ചെയ്യപ്പെട്ടു. കൊലപാതകങ്ങൾ കേരളത്തിൽ 2014 367, 2015 334, 2016 305, 2017 305, 2018 292, 2019 323, 2020 306.